പാഠം 13. ഇസ്രായേലിലെ നേതാക്കന്മാർ. കാനാൻകാരെ പരാജയപ്പെടുത്തി വാഗ്ദാനഭൂമി കൈവശമാക്കിയ ഇസ്രായേൽക്കാർ അവിടെ വാസമുറപ്പിച്ചു. അവർ ക്രമേണ ശക്തമായ ഒരു സമൂഹമായി വളരാൻ തുടങ്ങി. ഇതോടെ ഇസ്രായേലിന് ശത്രുക്കളുടെ ആക്രമണം നേരിടേണ്ടി വന്നു. ഇസ്രായേലിന് കീഴ്പ്പെടാതിരുന്ന രാജ്യങ്ങൾ അവരെ ആക്രമിക്കുവാൻ തക്കം പാർത്തിരുന്നു. ന്യായാധിപന്മാർ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടുവാൻ ഇസ്രായേൽക്കാർ തയ്യാറായി നിൽക്കുക ആവശ്യമായി വന്നു. അവർക്ക് നേതൃത്വം നൽകുവാൻ കരുത്തും ശക്തിയുമുള്ള നേതാക്കൾ രംഗത്തു വന്നു. ജനത്തെ മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രത്യേക വരദാനങ്ങൾ ലഭിച്ച ഇത്തരം നേതാക്കൾ ന്യായാധിപന്മാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ അവർ ഇസ്രായേൽക്കാർക്കിടയിലെ തർക്കങ്ങളും പരാതികളും കേട്ട് വിധി പ്രസ്താവിച്ചിരുന്നു. എങ്കിലും ന്യായപാലകരായിട്ടല്ല, യുദ്ധവീരന്മാരായിട്ടാണ് ബൈബിൾ അവരെ അവതരിപ്പിക്കുന്നത്. നീണ്ട 200 നൂറ്റാണ്ടുകാലം ഇസ്രായേലിനെ ഭരിച്ചത് ന്യായാധിപന്മാരാണ്. പഴയ നിയമത്തിലെ ന്യായാധിപന്മാർ എന്ന ഗ്രന്ഥത്തിൽ 12 ന്യായാധിപന്മാരുടെ ചരിത്രമാണ് വിവരിക്കുന്നത്. ഇവരിൽ ന്യായാധിപയായ ദെബോറയും ഉൾപ്പെടുന്നു. ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി പ്രവർത്തിച്ച അവരിൽ ദൈവത്തിൻ്റെ ശക്തിയാണ് നിറഞ്ഞു നിന്നത്. ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനായിരുന്നു സാമുവൽ. പ്രവാചക വരമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ 2 പുസ്തകങ്ങൾ ബൈബിളിലുണ്ട്. രാജാക്കന്മാർ. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും മോചനം നേടിയ ഇസ്രായേലിനെ ദൈവം തന്നെ നേരിട്ട് ഭരിക്കുകയും നയിക്കുകയുമായിരുന്നു. ദൈവമായിരുന്നു അവരുടെ രാജാവ്. സൈന്യാധിപനും ന്യായാധിപനും ദൈവം തന്നെയായിരുന്നു. ഇസ്രായേലിന് ദൈവം രാജ്യവും സുരക്ഷിതത്വവും നൽകി. എന്നാൽ സാമുവൽ പ്രവാചകന്റെ കാലത്ത് ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചു. മറ്റു ജനതകളെപ്പോലെ തങ്ങൾക്കും ഒരു രാജാവിനെ ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അവർ ഇക്കാര്യത്തിനായി സാമുവലിൻ്റെ പക്കൽ മുറവിളി കൂട്ടി. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് അറിയുവാൻ സാമുവൽ പ്രാർത്ഥിച്ചു. കർത്താവ് സാമുവലിനോട് അരുളി ചെയ്തു, ഇപ്പോൾ അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. സാമുവലിനെ ദൈവം വിളിക്കുന്ന സംഭവം സാമുവലിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. സാവൂൾ, ആദ്യത്തെ രാജാവ്. ആയിടെ സാവൂൾ എന്ന യുവാവ് സാമുവലിൻ്റെ പക്കൽ എത്തിച്ചേർന്നു. തൻ്റെ പിതാവിൻ്റെ നഷ്ടപ്പെട്ട കഴുതകളെ തിരക്കി പുറപ്പെട്ടതായിരുന്നു അയാൾ. എന്നാൽ സാവൂളിനെക്കുറിച്ച് ദൈവം സാമുവലിന് നേരത്തെ അറിവ് നൽകിയിരുന്നു. സാവൂളിനെ സാമുവൽ അന്ന് അതിഥിയായി സ്വീകരിച്ചു. പിറ്റേന്നു രാവിലെ അദ്ദേഹം സാവൂളിനെ അഭിഷേകം ചെയ്തു. സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്തു, സാവൂളിൻ്റെ ശിരസിലൊഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിലും നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. അഭിഷേകം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം ദൈവസേവനത്തിനായി സമർപ്പിക്കുക എന്നാണ്. സാവൂളിൻ്റെ രാജസ്ഥാനം ദൈവത്തെ സേവിക്കുന്നതിനു വേണ്ടിയായിരുന്നു. ധീരനായ രാജാവായിരുന്നു സാവൂൾ. എന്നാൽ ദൈവേഷ്ടം ധിക്കരിച്ച് ഭരണം നടത്തിയ സാവൂളിന് ദൈവത്തിൻ്റെ പ്രീതി നഷ്ടമായി. ദാവീദ്, ശക്തനായ രാജാവ്. കർത്താവ് സാമുവലിനോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ രാജത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബദ്ലഹേംകാരനായ ജെസ്സെയുടെ അടുത്തേക്ക് അയക്കും. അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവൽ പ്രവർത്തിച്ചു. ജെസ്സെയുടെ ഇളയ മകനായ ദാവീദിനെ സാമുവൽ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. അന്നുമുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു. കിന്നരവായനയിൽ സമർത്ഥനായ ദാവീദിനെ സാവൂൾ കൊട്ടാരത്തിൽ വരുത്തി താമസിപ്പിച്ചു. ധീരനും വിവേകിയും സുന്ദരനുമായ ദാവീദിനെ രാജാവ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആയിടെ ഫിലിസ്ത്യരുടെ ഇടയിലെ ഗോലിയാത്ത് എന്ന മല്ലൻ ഇസ്രായേൽക്കാരെ വെല്ലുവിളിച്ചു. ഗോലിയാത്തിനോട് എതിരിടാൻ ദാവീദ് തയ്യാറായി. ഒരു കവണിയും കല്ലും ഉപയോഗിച്ച് ദാവീദ് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തി. ഗോലിയാത്തിൻ്റെ വാളുകൊണ്ട് തന്നെ ദാവീദ് അയാളെ വധിച്ചു. സാവൂൾ ദാവീദിനെ സൈന്യാധിപനായി നിയമിച്ചു. ദാവീദ് ജനങ്ങൾക്ക് പ്രിയങ്കരനായിത്തീർന്നു. ജനങ്ങൾ തന്നെക്കാൾ കൂടുതൽ ദാവീദിനെ ഇഷ്ടപ്പെടുന്നത് സാവൂളിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അസൂയാലുവായി. ദാവീദിനെ കൊല്ലാൻ പലവട്ടം സാവൂൾ ശ്രമിച്ചു. ദാവീദാകട്ടെ ഒരിക്കലും സാവൂളിനോട് ധിക്കാരം കാട്ടിയതുമില്ല. ഒരു യുദ്ധത്തിൽ സാവൂളും പുത്രന്മാരും വധിക്കപ്പെട്ടു. അതേ തുടർന്ന് ദാവീദ് ഇസ്രായേലിൻ്റെ രാജസ്ഥാനം ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനും രാജ്യം ഭരിക്കാനും പരിശ്രമിച്ച രാജാവായിരുന്നു ദാവീദ്. എങ്കിലും അദ്ദേഹവും ഒരിക്കൽ വലിയൊരു തിന്മ ചെയ്തു. ദൈവകൽപ്പന ലംഘിച്ചു. ദൈവം ദാവീദിന് ശിക്ഷ നൽകുകയും ചെയ്തു. സോളമൻ, ജ്ഞാനിയായ രാജാവ്. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് തൻ്റെ മകനായ സോളമനെ രാജാവായി അഭിഷേകം ചെയ്തു. സോളമൻ്റെ ഭരണകാലമാണ് ഇസ്രായേലിൻ്റെ സുവർണ കാലഘട്ടം. ജ്ഞാനിയായ രാജാവ് എന്ന പേരിലാണ് സോളമൻ അറിയപ്പെടുന്നത്. ജെറുസലേമിൽ കർത്താവിനായി മനോഹരമായൊരു ദൈവാലയം പണികഴിപ്പിച്ചത് സോളമൻ രാജാവാണ്. അദ്ദേഹം സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. എന്നാൽ സോളമനും ദൈവത്തിനെതിരായി പാപം ചെയ്തു. വിഗ്രഹാരാധനയായിരുന്നു സോളമൻ ചെയ്ത പാപം. ദൈവം സോളമനോട് കോപിച്ചു. രാജ്യം വിഭജിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. ഇസ്രായേൽ എന്നും യൂദയ എന്നും രണ്ടു രാജ്യങ്ങളായി സോളമന് ശേഷം രാജ്യം വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേലിലെ രാജാക്കന്മാർ നിയോഗിക്കപ്പെട്ടത് നിയമം നിർമ്മിക്കുവാനല്ല, ദൈവം നൽകിയ നിയമങ്ങൾ നടപ്പിലാക്കാനാണ്. രാജാക്കന്മാർ അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്തു പോന്നു. പുരോഹിതന്മാർ. ഇസ്രായേൽ സമൂഹത്തിൽ ആദ്യകാലങ്ങളിൽ പുരോഹിതന്മാർ ഉണ്ടായിരുന്നില്ല. പിന്നീട് സാക്ഷ്യകൂടാരവും വാഗ്ദാന പേടകവും നിർമ്മിച്ചപ്പോൾ അവയുടെ ശുശ്രൂഷകരും സംരക്ഷകരുമായി നിയമിക്കപ്പെട്ടവർ പുരോഹിതന്മാരായി അറിയപ്പെട്ടു. അഹറോനും മക്കൾക്കുമാണ് ഈ ചുമതല ലഭിച്ചത്. പുരോഹിതരായി അവരെ അഭിഷേകം ചെയ്യുന്നത് ലേവ്യരുടെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. മോശ അഹറോനെയും പുത്രന്മാരെയും മുമ്പോട്ട് കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകി. അഹറോനെ കുപ്പായമണിയിച്ച് അരപ്പട്ട കെട്ടി മേലങ്കി ധരിപ്പിച്ചു. ജനത്തിനുവേണ്ടി കർത്താവിന് ബലിയർപ്പിക്കാനും അവിടുത്തെ നാമത്തിൽ ജനത്തെ ആശീർവദിക്കുവാനുമാണ് പുരോഹിതന്മാർ നിയുക്തരായത്. കാലക്രമത്തിൽ ലേവി ഗോത്രത്തിന് പുരോഹിത സ്ഥാനം കൈവന്നു. യാക്കോബിൻ്റെ 12 മക്കളിൽ ഒരുവനാണ് ലേവി. ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുക, ദഹനബലി അർപ്പിക്കുക, നിയമം പഠിപ്പിക്കുക എന്നീ 3 ഉത്തരവാദിത്തങ്ങളാണ് പുരോഹിതന്മാർക്കുണ്ടായിരുന്നത്. ഇസ്രായേലിന് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രതീകമായിരുന്നു പൗരോഹിത്യം. ദൈവത്തിൻ്റെ പുരോഹിത ജനമായിട്ടാണ് ഇസ്രായേൽ അറിയപ്പെട്ടിരുന്നത്. സഭയിലെ വിവിധ ശുശ്രൂഷകൾ. സഭയിലും നേതൃത്വ ശുശ്രൂഷയുണ്ട്. ഈ നേതൃത്വ ശുശ്രൂഷ പ്രവാചകത്വത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ഭരണത്തിൻ്റെയുമായ ധർമ്മങ്ങൾ ഉൾച്ചേരുന്നതാണ്. ഈശോയുടെ ഈ ശുശ്രൂഷ ഇന്ന് മെത്രാന്മാരിലൂടെയും വൈദികരിലൂടെയും ഡീക്കന്മാരിലൂടെയും തുടരുന്നു. സാർവത്രിക സഭയിൽ നേതൃത്വ ശുശ്രൂഷ നിർവഹിക്കുന്നത് മാർപ്പാപ്പയാണ്. സമർപ്പിതരും അൽമായരുമായ സഭാംഗങ്ങൾ തങ്ങളുടെ വിളികൾക്കനുസരിച്ച് സഭാജീവിതത്തിൽ ഉൾച്ചേരുകയും സഭയുടെ നേതൃത്വ ശുശ്രൂഷയിൽ സഹകാരികളാകുകയും ചെയ്യുന്നു. ഇസ്രായേലിലെ ന്യായാധിപന്മാരും രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും മറ്റും സമൂഹത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും സഹായിച്ചു. അതുപോലെ സഭയിൽ നേതൃത്വ ശുശ്രൂഷ ചെയ്യുന്നവരും സഭയെ വളർത്തുന്നതിൽ വളരെയേറെ സഹായിക്കുന്നുണ്ട്. സഭാ നേതൃത്വത്തെ അംഗീകരിച്ച് നമുക്ക് വളരാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ വിളിച്ച ദൈവമേ, ഞങ്ങളുടെ കടമകൾ നിറവേറ്റി ജീവിക്കാൻ കൃപ ചൊരിയണമേ. നമുക്ക് പാടാം. ജനങ്ങളെ നയിക്കുവാൻ കരുത്തുറ്റ നേതാക്കന്മാർ, ന്യായാധിപന്മാരായി വന്നു യുദ്ധവീരന്മാർ. രണ്ടു നൂറ്റാണ്ടു കാലമാ ന്യായാധിപന്മാർ ഇസ്രയേലിൽ ഭരണത്തിൻ വ്യാപൃതരായി നയിച്ചു പോന്നു. പ്രവാചക വരമാർന്ന സാമുവേലാണ് അന്ത്യമായി ന്യായാധിപനായി വാണതെന്നറിവൂ നാം. ജെസ്സെയുടെ പുത്രനായ ദാവീദിനെ അഭിഷേകം ചെയ്തു ന്യായമായി തൈലം കൊണ്ടു സാമുവേൽ. ദാവീദിൻ്റെ പുത്രനായ സോളമനോ ജ്ഞാനിയായ രാജാവായി വാണകാലം സുവർണകാലം. ദൈവവചനം വായിക്കാം, വിവരിക്കാം. സാമുവേലിനെ തിരഞ്ഞെടുക്കുന്ന സംഭവം വിവരിച്ചു പറയുക. 1 സാമുവേൽ 3:1-21 വാക്യങ്ങൾ. വഴികാട്ടാൻ ഒരു തിരുവചനം. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. 1 സാമുവേൽ 12:24. നമുക്ക് പ്രവർത്തിക്കാം. ചേരുംപടി ചേർക്കുക. ദാവീദ്, സോളമൻ, സാവൂൾ, സാമുവൽ, അഹറോൻ. ആദ്യത്തെ രാജാവ്, അവസാനത്തെ ന്യായാധിപൻ, പുരോഹിതൻ, ജ്ഞാനിയായ രാജാവ്, ശക്തനായ രാജാവ്. എൻ്റെ തീരുമാനം. എൻ്റെ കടമകൾ ശരിയായി ചെയ്തുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവളായി ഞാൻ ജീവിക്കും.